ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2025 ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വന്ദേഭാരത് ട്രെയിനുകളിൽ പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആസ്വാദകരുടെ വൻ തിരക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 2025 ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായ ഇന്ന് ദേശീയ ഊർജ്ജ സംരക്ഷണ പെയിന്റിംഗ് മത്സരത്തിലെ വിജയികളെയും രാഷ്ട്രപതി അനുമോദിക്കും. ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും സുസ്ഥിരമായ ഭാവിക്കായി ഊർജ്ജം ലാഭിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനുമാണ് എല്ലാ വർഷവും December 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. സുസ്ഥിര ഊർജ്ജ നവീകരണവും പൌരപങ്കാളിത്തവും മെച്ചപ്പെടുത്തൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഊർജ്ജ സംരക്ഷണ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങളും ദിനാചരണത്തിന്റെ ഭാഗമായി ജനങ്ങളിലെത്തിക്കും. 7 വിഭാഗങ്ങളിലും 28 ഉപവിഭാഗങ്ങളിലുമാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം 680 അപേക്ഷകൾ പുരസ്കാരത്തിന് ലഭിച്ചു. ചടങ്ങിൽ ഊർജ്ജമന്ത്രി മനോഹർലാലും സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം നാളെ ജോർദാനിലെ ഹാഷേമൈറ്റിൽ നരേന്ദ്രമോദി സന്ദർശനം നടത്തും. ജോർദാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ജോർദാനെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി ഇന്ത്യ ഉയർന്നുവരികയാണ്. ഏകദേശം 2.8 ബില്യൺ US ഡോളറാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം. വിദേശ പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം 16 നരേന്ദ്രമോദി എത്യോപ്യയിലെത്തും. തുടർന്ന് ഈ മാസം 17-18 തീയതികളിൽ ഒമാനിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. വന്ദേഭാരത് ട്രെയിനുകളിൽ പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കടന്നുപോകുന്ന ഓരോ പ്രദേശത്തിന്റെയും സംസ്കാരവും അഭിരുചികളും പ്രതിഫലിപ്പിക്കുന്ന ഭക്ഷണം നൽകുന്നതിലൂടെ യാത്രാനുഭവം ഗണ്യമായി മെച്ചപ്പെടുത്താനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ ഡൽഹിയിൽ റാലി സംഘടിപ്പിക്കുന്ന കോൺഗ്രസിന്റെ നടപടിയെ BJP നിശിതമായി അപലപിച്ചു. ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് BJP വക്താവ് സംബിത് പത്ര ന്യൂഡൽഹിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെക്കുറിച്ച് പാർലമെന്റിൽ വേണ്ടത്ര ചർച്ച നടത്തുകയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിന് മറുപടി നൽകിയതുമാണെന്ന് സംബിത് പത്ര വിശദീകരിച്ചു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ബ്രസീലിയൻ നാവിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമുദ്ര സഹകരണം കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തന്ത്രപരമായ നീക്കങ്ങളും സമുദ്രമേഖലയിലെ യുദ്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തതായി നാവികസേന അറിയിച്ചു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച നാവികസേന ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ DSC-A20 മറ്റന്നാൾ കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും. ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന കമ്മീഷനിംഗ് ചടങ്ങിന് നേതൃത്വം നൽകും. കൊൽക്കത്തയിലെ ടിറ്റാഗഡ് റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡാണ് ക്രാഫ്റ്റ് നിർമ്മിച്ചത്. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് മൂന്നാം ദിവസം. മേള ആരംഭിച്ച ശേഷം ആദ്യ ഞായറാഴ്ചയായ ഇന്ന് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കൂട്.
30th കേരള രാജ്യാന്തര ചലച്ചിത്രമേള മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷക പങ്കാളിത്തവും വർദ്ധിച്ചിട്ടുണ്ട്. ആദ്യ 2 ദിവസം പ്രദർശിപ്പിച്ച സിനിമകൾക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്. ഇന്ന് 11 തിയേറ്ററുകളിലായി 71 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ 7 സിനിമകളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിലെ 3 ചിത്രങ്ങളും ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിലെ 8 സിനിമകളും ലോക സിനിമാ വിഭാഗത്തിലെ 19 ചിത്രങ്ങളും ഹോമേജി വിഭാഗത്തിലെ 2 സിനിമകളും ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നുണ്ട്. പലസ്തീൻ പാക്കേജ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ നിരവധി ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനവും ഇന്ന് നടക്കുന്നുണ്ട്. ചിലിയൻ ചലച്ചിത്രകാരൻ അബ്ദുറഹ്മാൻ സിസാക്കോ നയിക്കുന്ന മാസ്റ്റർ ക്ലാസ് സെഷൻ ഇന്ന് നിള തിയേറ്ററിൽ നടക്കും. അതേസമയം ചലച്ചിത്രമേളയുടെ 30 ചരിത്രം പ്രതിപാദിക്കുന്ന പ്രദർശനമായ IFFK എക്സ്പീരിയൻസിയയ്ക്കും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ഫിലിം മാർക്കറ്റിനും ഇന്ന് മേളയിൽ തുടക്കമായി.
കാസർകോട് ജില്ലയിലെ ബേക്കൽ ഡിവിഷൻ റീകൌണ്ടിംഗ് പൂർത്തിയായി. എന്നാൽ ഫലത്തിൽ മാറ്റമുണ്ടായില്ല. വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ച തർക്കത്തെ തുടർന്നായിരുന്നു റീകൌണ്ടിംഗ് തീരുമാനിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം അവലോകനം ചെയ്യാൻ LDF നേതൃയോഗം മറ്റന്നാൾ ചേരും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം യോഗത്തിൽ വിലയിരുത്തും. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം തെറ്റായിപ്പോയെന്ന് CPIM നേതാവ് MM മണി പറഞ്ഞു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ നിലപാട് ശരിയെന്നും പരാമർശം ഇന്നലെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാണെന്നും MM മണി തൊടുപുഴയിൽ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളും ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ജനവിധി പാർട്ടിക്ക് എതിരായപ്പോൾ ഉണ്ടായ വികാരപരമായ പരാമർശമായിരുന്നു അതെന്നും MM മണി വിശദീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് മുതിർന്ന CPIM നേതാവ് MM മണിയുടെ പരാമർശം കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയിൽ കുറിച്ചിട്ടുണ്ടെന്ന് NK പ്രേമചന്ദ്രൻ MP കൊല്ലത്ത് പറഞ്ഞു. തുടർഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഗവൺമെന്റ് പുലർത്തിയ ധിക്കാരത്തിനും ദാർഷ്ട്യത്തിനും ഏറ്റ കടുത്ത പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പിണറായി വിജയൻ ഗവൺമെന്റിന്റെയും CPIMന്റെയും പ്രവർത്തനത്തിലെ പിഴവുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം സമ്മാനിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. DCCകളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും സമാനതകളില്ലാത്ത തരംഗം UDFന് അനുകൂലമായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ മനസ്സ് UDFനൊപ്പമാണെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. മുന്നണി വിട്ടവർ തിരിച്ചുവരുന്ന കാര്യം ചിന്തിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. കണ്ണൂർ ജില്ലയിൽ LDFന്റെ അടിത്തറ ഭദ്രമാണെന്നും ജില്ലാ നഗരസഭാ ബ്ലോക്ക് ഡിവിഷനുകളിലെ വിജയം വിലയിരുത്തിയാൽ അത് മനസ്സിലാകുമെന്നും CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇത്തവണ ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി കൃത്യമായ പരിശോധനയുണ്ടാകുമെന്നും രാഗേഷ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനുമെതിരായ വിധിയെഴുത്താണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ കോഴിക്കോട്ട് പറഞ്ഞു. അധികാരത്തിലിരിക്കുന്നവരെക്കാൾ ശക്തി ജനങ്ങൾക്കാണെന്ന് തെളിഞ്ഞതായി ഷാഫി പറമ്പിൽ അഭിപ്രായപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള കൃഷിക്ക് നേരിടുന്ന യൂറിയ ക്ഷാമം ജില്ലയിലെ നെൽകൃഷിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. മറ്റു വളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
നടീൽ കഴിഞ്ഞ് 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ കീടനാശിനി യൂറിയ വളത്തിൽ ചേർത്ത് പാടത്ത് വിതറുകയാണ് ചെയ്യുക. ജില്ലയിൽ ആവശ്യത്തിന് യൂറിയ കിട്ടാനില്ലാത്തതിനാൽ വില കൂടിയ കൂട്ടുവളങ്ങൾ ഉപയോഗിക്കാൻ കർഷകർ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് അധിക ചെലവ് ഉണ്ടാക്കുന്നതായി കർഷകർ പരാതിപ്പെടുന്നു. 50,000 രൂപയുടെ യൂറിയ കിട്ടണമെങ്കിൽ 35,000 രൂപയുടെ പുതുതലമുറ വളക്കൂട്ടുകൾ വാങ്ങേണ്ടി വരുന്ന സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. രണ്ടാം വളപ്രയോഗത്തിലും 3ാം വളപ്രയോഗത്തിൽ പൊട്ടാഷിനോടൊപ്പം ചേർത്തും യൂറിയ ഉപയോഗിക്കാറുണ്ട്. പൊട്ടാഷിനും ജില്ലയിൽ നേരിയ ക്ഷാമമുണ്ടെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് യൂറിയ വളത്തിന് ഏറെ ആവശ്യക്കാരുള്ള പാലക്കാട് ജില്ലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ വൈകിട്ട് 7-ന് മത്സരം. അണ്ടർ 19 ഏഷ്യാകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ദുബായ് ICC അക്കാദമി ഗ്രൌണ്ടിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 13 ഓവറിൽ 2 വിക്കറ്റിന് 90 റൺസ് എടുത്തിട്ടുണ്ട്. ചെന്നൈ ലോക സ്കാഷ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്നലെ സെമി ഫൈനലിൽ ഈജിപ്തിനെ 3-0 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ ആദ്യ സെമിയിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സ് FCയുമായി ഏറ്റുമുട്ടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പരമ്പരാഗത ആചാരങ്ങളിലൊന്നായ ധനുമാസ കമ്പ ചടങ്ങുകൾക്ക് മറ്റന്നാൾ തുടക്കമാകും. 2026 ജനുവരി 13-ന് ധനുമാസ കമ്പം. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
ആറന്മുള ക്ഷേത്ര ചരിത്രത്തോളം പഴക്കമുള്ള കാർഷിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരമാണിത്. ദ്വാപരയുഗത്തിൽ കൃഷ്ണനും അർജുനനും അഗ്നിദേവനുവേണ്ടി ഖാണ്ഡവവനം ദഹിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ധനു 1 രാവിലെ 8:30 ആറന്മുള ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രതന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടിലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദീപം തെളിക്കുന്നതോടെ ക്ഷേത്ര പരിസരത്തെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും തണുങ്ങുപെരുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കവുങ്ങോലകൾ ശേഖരിക്കൽ തുടങ്ങും. പ്രദേശത്ത് തണുങ്ങ് എന്നറിയപ്പെടുന്ന കവുങ്ങോലകളാണ് ധനുമാസക്കമ്പത്തിനായി ഉപയോഗിക്കുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണ്ണപാളികൾ പുരാവസ്തുവായി വിറ്റുവെന്നും 500 കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നും വിവരം ലഭിച്ചതായി ചെന്നിത്തല വെളിപ്പെടുത്തിയിരുന്നു. 2025 ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വന്ദേഭാരത് ട്രെയിനുകളിൽ പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആസ്വാദകരുടെ വൻ തിരക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.